ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പാലക്കാട് വടക്കഞ്ചേരിക്ക് സമീപം വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് കെഎസ്ആർടിസി ബസിന് പിന്നിലിടിച്ച് 9 പേർ മരിച്ചു. അപകടമുണ്ടായത് ഇന്നലെ അർദ്ധരാത്രിയോടെ. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ രാവിലെ തന്നെ പൂർത്തിയാക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ്. മയക്കുമരുന്നുകൾക്കെതിരായ ജനകീയ പ്രതിരോധ പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. വനാതിർത്തികളിൽ ഔഷധ സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതി വയനാട്ടിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ മലയോരപാത ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഉച്ചയ്ക്ക് ലക്നൌവിൽ തുടങ്ങും. പാലക്കാട് വടക്കഞ്ചേരിക്ക് സമീപം അഞ്ചുമൂർത്തി മംഗലത്ത് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റ് ബസിന് പിന്നിലിടിച്ച് മറിഞ്ഞ് 9 പേർ മരിച്ചു. 40-ലേറെ പേർക്ക് പരിക്കേറ്റു. ഇവരിൽ 12 പേരുടെ നില ഗുരുതരമാണ്. മരിച്ചവരിൽ 5 പേർ വിദ്യാർത്ഥികളും 3 പേർ കെഎസ്ആർടിസി ബസ് യാത്രക്കാരും 1 സ്കൂൾ അധ്യാപകനുമാണ്. കെഎസ്ആർടിസി ബസ് യാത്രക്കാരായ കൊല്ലം സ്വദേശികളായ അനൂപ്, ദീപു, രോഹിത് എന്നിവരും ടൂറിസ്റ്റ് ബസ് യാത്രക്കാരായ അധ്യാപകൻ വിഷ്ണു, വിദ്യാർത്ഥികളായ എൽന ജോസ്, ക്രിസ് വിൻഡ്, ദിവ്യ രാജേഷ്, അഞ്ജന അജിത് എന്നിവർ മരിച്ചവരിൽ ഉൾപ്പെടുന്നു. പാലക്കാട്ടുനിന്ന് ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
വാളയാർ വടക്കഞ്ചേരി ദേശീയപാതയിൽ അഞ്ചുമൂർത്തി മംഗലം കൊല്ലത്തറ ബസ് സ്റ്റോപ്പിന് സമീപം ഇന്നലെ രാത്രി 12 മണിയോടെയായിരുന്നു അപകടം. എറണാകുളത്ത് നിന്ന് വിദ്യാർത്ഥികളുമായി ഊട്ടിയിലേക്ക് വിനോദയാത്ര പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിൽ 42 വിദ്യാർത്ഥികളും 5 അധ്യാപകരുമാണ് ഉണ്ടായിരുന്നത്. 10, 11, 12 ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. കൊട്ടാരക്കരയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്ന കെഎസ്ആർടിസി ബസ്സിന് പിന്നിലിടിച്ച് ടൂറിസ്റ്റ് ബസ് മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പരിക്കേറ്റ 38 പേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മൃതദേഹങ്ങൾ ആലത്തൂർ താലൂക്ക് ആശുപത്രി, പാലക്കാട് ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലായാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ടവരുടെ കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിച്ചു വരുന്നതായി പോലീസ് പറഞ്ഞു.
ആലത്തൂർ വടക്കഞ്ചേരി ഫയർഫോഴ്സ് യൂണിറ്റുകളും ക്രിട്ടിക്കൽ കെയർ എമർജൻസി ടീം അംഗങ്ങളും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിന് പുറമെ അബറ്റിസ് ആശുപത്രി, ക്രസന്റ് ആശുപത്രി, പാലക്കാട് ജില്ലാ ആശുപത്രി, ആലത്തൂർ താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിലും പരിക്കേറ്റവർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ രാവിലെ തന്നെ പൂർത്തിയാക്കുമെന്ന് ആശുപത്രിയിലെത്തിയ മന്ത്രി എം ബി രാജേഷ് അറിയിച്ചു. അപകടത്തിൽപ്പെട്ടവരുടെയും മരിച്ചവരുടെയും ബന്ധുക്കളെ വിവരമറിയിച്ചതായും മന്ത്രി പറഞ്ഞു. പരിക്കേറ്റവർക്ക് അടിയന്തര സഹായം ഉറപ്പാക്കുമെന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലെത്തിയ മന്ത്രി കെ രാധാകൃഷ്ണൻ അറിയിച്ചു. ആശുപത്രി അധികൃതരുമായി പരിക്കേറ്റവരുടെ വിശദാംശങ്ങൾ മന്ത്രി ചർച്ച ചെയ്തു. മയക്കുമരുന്നുകൾക്കെതിരായ ജനകീയ പ്രതിരോധ പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. കേരളപ്പിറവി ദിനമായ നവംബർ 1 വരെയാണ് പ്രചാരണം. രാവിലെ 10 മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈറ്റ് വിക്ടേഴ്സ് ചാനലിൽ പരിപാടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും സർവകലാശാലാ ക്യാമ്പസുകളിലും ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംഘടിപ്പിക്കും. ഒക്ടോബർ 2 നടത്താനിരുന്ന പ്രവർത്തനങ്ങളാണ് ഇന്ന് ആരംഭിക്കുന്നത്. ലഹരിമുക്ത കേരളത്തിനായി കലാലയങ്ങളെ അണിനിരത്തുന്ന വിമുക്തി സന്ദേശം, മറ്റ് പദ്ധതികൾ എന്നിവ തൃശൂർ ശ്രീകേരളവർമ്മ കോളേജിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രഖ്യാപിക്കും. ഞായറാഴ്ച കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ ലഹരി വിരുദ്ധ സഭ ചേരും. 14 തീയതി ബസ് സ്റ്റാൻഡുകൾ, ചന്തകൾ, പ്രധാന ടൌണുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ വ്യാപാരി വ്യവസായികളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സദസ്സും സംഘടിപ്പിക്കും. ഒക്ടോബർ 16 സംസ്ഥാനത്തെ എല്ലാ വാർഡുകളിലും വൈകിട്ട് ജനജാഗ്രതാ സദസ്സുകൾ ചേരും. നവംബർ 1 വൈകിട്ട് വിദ്യാലയങ്ങളിൽ ലഹരി വിരുദ്ധ ശൃംഖലയും രൂപീകരിക്കും. ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രചാരണവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ ആസൂത്രണം ചെയ്ത പരിപാടികൾ വിജയിപ്പിക്കാൻ എല്ലാ ശ്രമവും ഉണ്ടാകണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. അതാത് പ്രദേശത്തെ ജനപ്രതിനിധികൾ, കലാകായിക സാഹിത്യ പ്രതിഭകൾ, പൊതുജനങ്ങൾ എന്നിവരടക്കം പരമാവധി ആളുകളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ സ്കൂൾ അധികൃതർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വനാതിർത്തികളിൽ ഔഷധ സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന വനൌഷധ സമൃദ്ധി പദ്ധതി വൈകിട്ട് വയനാട് കാട്ടിക്കുളം ഇരുമ്പുപാലം ആദിവാസി കോളനിയിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. തെരഞ്ഞെടുത്ത വനാശ്രിത ഗ്രാമങ്ങളിൽ വനസംരക്ഷണ സമിതികളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വന്യമൃഗങ്ങൾ നശിപ്പിക്കാത്ത മഞ്ഞൾ, തുളസി തുടങ്ങിയ ഔഷധ സസ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ കൃഷി ചെയ്യുന്നത്. കൃഷിവകുപ്പും കാർഷിക സർവകലാശാലയും ഇതിനാവശ്യമായ സാങ്കേതിക സഹായവും പരിശീലനവും നൽകും. സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേയ്ക്ക് മുന്നോടിയായി ചേരുന്ന സർവേ സഭകളുടെ ഭാഗമായി ഇന്ന് പ്രത്യേക യോഗം ചേരും. മന്ത്രിമാരായ എം ബി രാജേഷും കെ രാജനും ജില്ലാ കളക്ടർമാരും പങ്കെടുക്കുന്ന യോഗത്തിൽ ആദ്യഘട്ട സർവേ നടത്തുന്ന 200 വില്ലേജുകളിലെ ജനപ്രതിനിധികളും അധ്യക്ഷരും പങ്കെടുക്കും. കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ഒരാഴ്ചത്തെ ന്യൂസിലാന്റ് ഓസ്ട്രേലിയ സന്ദർശനത്തിനായി ഓക്ലന്റിലെത്തി. അദ്ദേഹത്തിന്റെ ആദ്യ ന്യൂസിലാന്റ് സന്ദർശനമാണിത്. ന്യൂസിലാന്റ് പാർലമെന്റ് അംഗം പ്രിയങ്ക രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തിയ ഡോ എസ് ജയശങ്കർ ന്യൂസിലാന്റിലെ പ്രമുഖ വ്യക്തികളുമായി ആശയവിനിമയവും നടത്തി. ഇന്ന് ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ജസിൻഡ ആർഡനൊപ്പം ന്യൂസിലാന്റിൽ മികച്ച സംഭാവനകളും നേട്ടങ്ങളുമുണ്ടാക്കിയ ഇന്ത്യൻ സമൂഹത്തിലെ പ്രമുഖരുമായി ചർച്ച നടത്തും. തുടർന്ന് ഇരു നേതാക്കളും ചേർന്ന് സ്വാതന്ത്ര്യത്തിന്റെ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ഇന്ത്യ അറ്റ് 75 തപാൽ സ്റ്റാമ്പും പ്രകാശനം ചെയ്യും. തലസ്ഥാനമായ വെല്ലിംഗ്ടണിൽ നിർമ്മിച്ച ഇന്ത്യൻ ഹൈക്കമ്മീഷൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന ഡോ എസ് ജയശങ്കർ ന്യൂസിലാന്റ് വിദേശകാര്യമന്ത്രി നനാനിയ മഹുതയുമായി ഉഭയകക്ഷി ചർച്ചയും നടത്തും. പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയായ ഒപെക്കും റഷ്യയുടെ സഹരാജ്യങ്ങളും പെട്രോളിയം ഉൽപാദനത്തിൽ കുറവ് വരുത്താൻ തീരുമാനിച്ചു. പ്രതിദിനം 2 ലക്ഷം ബാരലാണ് ഉൽപാദനം കുറയ്ക്കുന്നത്. 2020 കോവിഡ് വ്യാപനത്തിന് ശേഷം വരുത്തുന്ന ഏറ്റവും വലിയ കുറവാണത്. 3 മാസത്തിനിടെ അസംസ്കൃത എണ്ണയ്ക്ക് ബാരലിന് 120 നിന്ന് $90 വില കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി. ഒപെക് രാജ്യങ്ങൾ നിലവിൽ സാധാരണയിലും കുറഞ്ഞ ഉൽപാദനമാണ് നടത്തുന്നത്. എണ്ണ ഉൽപാദനം കുറച്ച നടപടിയിൽ യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ നിരാശ പ്രകടിപ്പിച്ചു. സംസ്ഥാനത്തെ മലയോരപാത ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്നും ഇതിന്റെ വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറായി കഴിഞ്ഞതായും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. മലയോര മേഖലയുടെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതി സംസ്ഥാനത്ത് വികസന കുതിപ്പുണ്ടാക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചിറ്റൂർ നിയോജക മണ്ഡലത്തിലെ റോഡുകളുടെ അഭിവൃദ്ധിപ്പെടുത്തൽ പ്രവൃത്തികൾ പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും പര്യടനം നടത്തി തദ്ദേശീയ റോഡുകളുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും അതിവേഗം പരിഹാരമുണ്ടാക്കുകയും ചെയ്തു വരികയാണെന്ന് റിയാസ് പറഞ്ഞു. ശരിയായ മാലിന്യ സംസ്കരണത്തിലൂടെ നവകേരളത്തെ ശുചിത്വ നാടാക്കി മാറ്റണമെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. കോഴിക്കോട് പേരാമ്പ്രയിലെ മത്സ്യ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാർക്കറ്റുകൾ ലഹരി ശൃംഖലയുടെ കേന്ദ്രങ്ങളായി മാറാതിരിക്കാൻ നിരന്തര ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ലക്നൌവിൽ നടക്കും. ഉച്ചയ്ക്ക് 1:30 മത്സരം ആരംഭിക്കുന്നത്. 3 മത്സര പരമ്പരയിലെ മറ്റ് 2 മത്സരങ്ങൾ ഞായറാഴ്ച റാഞ്ചിയിലും ചൊവ്വാഴ്ച ഡൽഹിയിലുമായിരിക്കും. 2020 കളിച്ച ടീമിനെ തന്നെയായിരിക്കും ദക്ഷിണാഫ്രിക്ക ഏകദിനത്തിലും ഗ്രൌണ്ടിലിറക്കുന്നത്. എന്നാൽ ഇന്ത്യ 2020 ഒരാളെപ്പോലും ഏകദിന ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ശിഖർ ധവാനാണ് ക്യാപ്റ്റൻ, ശ്രേയസ് അയ്യർ വൈസ് ക്യാപ്റ്റനും. 36ാമത് ദേശീയ ഗെയിംസിൽ 40 സ്വർണവും 25 വെള്ളിയും 24 വെങ്കലവും ഉൾപ്പെടെ 89 മെഡലുമായി സർവീസസ് 1-ാം സ്ഥാനത്ത് തുടരുന്നു. 66 മെഡലോടെ ഹരിയാനയാണ് 2-ാം സ്ഥാനത്ത്. 11 സ്വർണവും 15 വെള്ളിയും 6 വെങ്കലവുമായി 32 മെഡലോടെ കേരളം 9-ാം സ്ഥാനത്താണ്. പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ളൈ ഇനത്തിൽ കേരളത്തിന്റെ സജൻ പ്രകാശ് സ്വർണം നേടി. ഗെയിംസ് ഈ മാസം 12 സമാപിക്കും. പി ആർ ശ്രീജേഷിനെയും സവിത പുനിയെയും അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ മികച്ച പുരുഷ വനിതാ ഗോൾ കീപ്പർമാരായി തെരഞ്ഞെടുത്തു. തുടർച്ചയായി 2-ാം വർഷമാണ് ഇരുവരും ഈ സ്ഥാനം നേടുന്നത്. ഇന്ത്യൻ വനിതാ ടീം ക്യാപ്റ്റനാണ് സവിത. ITTF വേൾഡ് ടീം ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ പ്രീ ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ പുരുഷ ടേബിൾ ടെന്നീസ് ടീം ഇന്ന് ലോക ചാമ്പ്യന്മാരായ ചൈനയെ നേരിടും. ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ ഉയർന്ന റാങ്ക് നേടിയ 3 ടീമുകളിൽ ഒന്നായതിനെ തുടർന്നാണ് ഇന്ത്യ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. അന്താരാഷ്ട്ര ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷന്റെ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജൂനിയർ പുരുഷ ടീം വെങ്കലം നേടി. ചെക്ക് റിപ്പബ്ലിക്കിനെയാണ് അവർ തോൽപ്പിച്ചത്. ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക 1-ാം സ്ഥാനത്തും ഫിൻലാന്റ് 2-ാം സ്ഥാനത്തുമാണ്. ആർഎസ്എസിന്റെ 97-ാം പിറന്നാളിന്റെ ഭാഗമായി താനൂരിൽ രാഷ്ട്രരക്ഷാ സംഗമം സംഘടിപ്പിച്ചു. തിരൂർ സംഘജില്ലയിലെ 3000-ത്തോളം പേർ പങ്കെടുത്തു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി. കൊച്ചിയിൽ 2.5 കിലോയിലധികം ഹാഷ് ഷോയിൽ സിറ്റി പോലീസും ഡാൻസാഫും ചേർന്ന് പിടികൂടി. 2 പേരെ കസ്റ്റഡിയിലെടുത്തു. കൊച്ചി നഗരത്തിൽ നിന്ന് ആദ്യമായാണ് ഇത്രയേറെ ഹാഷ് ഷോയിൽ പിടിച്ചെടുക്കുന്നത്. ഓച്ചിറ കാളകെട്ടുത്സവത്തിന് പടനിലത്ത് വർണ്ണാഭമായ സമാപനം. ഓണാട്ടുകരയിലെ 52 കരകളിലെ കാളകെട്ട് സമിതികളുടെ നേതൃത്വത്തിൽ 150-ഓളം നന്ദികേശ രൂപങ്ങൾ പടനിലത്തേക്ക് എഴുന്നള്ളിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് വടക്കഞ്ചേരിക്ക് സമീപം വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് കെഎസ്ആർടിസി ബസിന് പിന്നിലിടിച്ച് 9 പേർ മരിച്ചു. അപകടമുണ്ടായത് ഇന്നലെ അർദ്ധരാത്രിയോടെ. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ രാവിലെ തന്നെ പൂർത്തിയാക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ്. മയക്കുമരുന്നുകൾക്കെതിരായ ജനകീയ പ്രതിരോധ പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. വനാതിർത്തികളിൽ ഔഷധ സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതി വയനാട്ടിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്നുച്ചയ്ക്ക് ലക്നൌവിൽ തുടങ്ങും.